അതൊരു 28 പേരും കൈപൊക്കി വായിച്ചെന്ന്. 2 പേര് മാത്രം കൈപൊക്കിയില്ല. അവരോട് ചോദിച്ചു, അപ്പൊ നിങ്ങൾ ഇതിന് വായിക്കാൻ നിങ്ങൾക്ക് നേരം കിട്ടിയില്ലായിരിക്കും അല്ലേ? അതല്ല അച്ചോ, പിന്നെ ഞങ്ങൾ നോക്കിയിട്ട് അങ്ങനെ ഒരൊന്നും കാണുന്നില്ല. ഞാൻ വിചാരിച്ചത് പോലെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണോ പേജ് മിസ് ചെയ്താണോന്ന് ഞങ്ങൾ അവിടെ എല്ലാം നോക്കിയിട്ടും കാണുന്നില്ല അച്ഛാ. പിന്നെ വിചാരിച്ച അച്ഛനോട് തന്നെ ചോദിക്കാവുന്ന. അതുകൊണ്ട് ഇറ്റ് ഈസ് എ ഷോർട്ടസ്റ്റ് ഗോസ്പൽ. 17 എന്ന് പറയുന്ന ഒരു അധ്യായമില്ല. 16 അധ്യായത്തിന്റെ 17-20 വാക്യങ്ങളും പിന്നീട് എഴുതി ചേർത്തു എന്നുള്ളതാണ് പണ്ഡിതന്മാർ അഭിപ്രായം. അങ്ങനെയുള്ള ഒരു സുവിശേഷമാണ് മർക്കോസിന്റെ സുവിശേഷം. ഈ മർക്കോസ് ആരാകുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്നും അധികം ഞാൻ വിവരിക്കുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ. മർക്കോസ് എന്റെ പിന്നെ ആദ്യം അദ്ദേഹത്തിന്റെ പേര് അപ്പിയർ ചെയ്യുന്ന അപ്പോസ്തല പ്രവൃത്തി 12:12 വാക്യത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ മദറിന്റെ പേര് മേരി എന്നായിരുന്നു. ഒരു ജൂയിഷ് സ്ത്രീ ആയിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫാദറ് പിന്നെ മാർക്ക് എന്നുള്ള സർനെയിം ആയതുകൊണ്ട് ഫാദറിന്റെ പേര് ഒരു റോമൻ നെയിം ആയിരുന്നു. മാർക്ക്, മാർക്കസ്, മർക്കോസ് എന്നുള്ളതിൽ റോമൻ നെയിം ആയിരുന്നു. അതുകൊണ്ട് അമ്മ ഒരു ജൂയിഷ് സ്ത്രീയും അപ്പന് ഒരു റോമനായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ജോൺ മാർക്ക് അല്ലെങ്കിൽ യോഹന്നാൻ മർക്കോസ് എന്ന് പറയപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേര്. അവരൊരു വെൽത്തി കുടുംബമായിരുന്നു. ആദ്യകാലത്തുള്ള ഏർലി ക്രിസ്ത്യൻ ചർച്ച് കൂടുന്നത് അവരുടെ വീട്ടിലായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. മർക്കോസിന്റെ അങ്കിളാണ് ബർണബാസ്. പ്രവൃത്തി 4:37 നോക്കി അറിയാം. അതുപോലെ മർക്കോസിനെ ആദ്യമായിട്ട് പൗലൂസും ബർണബാസും കൂടെ കൂട്ടിക്കൊണ്ടു പോവുകയും പിന്നീട് അവിടെ നിന്നും തിരിച്ചു വരികയൊക്കെ ചെയ്തു. എങ്കിലും 10-20 ശേഷം പൗലൂസ് തടവിലാകുമ്പോൾ മർക്കോസിനെ കണ്ടുമുട്ടുന്നതും അവിടെ വെച്ച് റിക്കൺസിലിയേഷൻ ഉണ്ടാകുന്നതും, അങ്ങനെ മർക്കോസിനെ പത്രോസും പൗലൂസും ഉൾപ്പെടെ സിഗ്നിഫിക്കന്റ് ആയിട്ട് മർക്കോസിനെ സഭയിലേക്ക് ചേർക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തി ആ മർക്കോസാണ് പിന്നീട് ഈജിപ്തിലേക്ക് പോയി സുവിശേഷം അറിയിച്ചതും അലക്സാണ്ടറിയൻ ചർച്ച് സ്ഥാപിച്ചതും. ഇന്നത്തെ കോപ്റ്റിക് ചർച്ചിന്റെ സിംഹാസനം മർക്കോസിന്റെ പേരിലുള്ള സിംഹാസനമാണ്. പത്രോസിന്റെ ട്രാൻസ്ലേറ്റർ ആയിട്ടും മർക്കോസ് ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഒരു ആമുഖമായിട്ട് മാത്രം പറഞ്ഞതേ ഉള്ളൂ. എന്താണ് ഈ പറയുന്ന 9-12 വരെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഈ 40 നോയമ്പില് ഇത് അനർത്ഥമാകുന്നു എന്ന് മാത്രം ഒന്ന് ചിന്തിക്കുന്നതിനെ വെച്ചിട്ട് ചെറുതായിട്ടൊരു സമയം ഞാൻ എടുക്കുന്നു, നിങ്ങളെ ശ്രദ്ധ ക്ഷണിച്ചു കൊള്ളുന്നു. 1 പ്രാഥമികമായിട്ട് ഒരു വേർതിരിവ്, ഒരു പ്രിലിമിനറി സെപ്പറേഷൻ. വേഴ്സ് 9 അവർ ലോർഡ്സ് ബാപ്റ്റിസം വാസ് ഹിസ് ഇനീഷ്യേഷൻ ഡെലിബറേറ്റ് സെപ്പറേഷൻ ഫോർ ഹിംസെൽഫ് ടു ഹിസ് പബ്ലിക് മിനിസ്ട്രി. അതായത് കർത്താവിന്റെ മാമോദീസ എന്ന് പറയുന്നത് 30 മാമോദീസ ഇറ്റ് ഇസ് എ സെപ്പറേഷൻ ഫ്രം ഹിസ് പ്രൈവറ്റ് ലൈഫ് ടു ഹിസ് പബ്ലിക് ലൈഫ്, പബ്ലിക് മിനിസ്ട്രി. അവിടെയാണ് പിതാവായ ദൈവത്തിന്റെ ഒരു കമ്മീഷൻ ഉണ്ടാകുന്നത്. ആ കമ്മീഷനില് നമ്മളെ ആദ്യം മാർക്കിന്റെ സുവിശേഷത്തിന്റെ ആദ്യം നോക്കിക്കഴിഞ്ഞു കഴിയാണ് 4 കേൾക്കാം, 4 വോയിസ്. ഒന്ന് മാർക്ക് പറയുന്നു ജീസസ് ക്രൈസ്റ്റ് ദ സൺ ഓഫ് ഗോഡ്. അവിടെ മറ്റൊന്ന് തുടങ്ങുകയാണ് മാർക്ക്. വേറൊന്നും പറയുന്നില്ല, ബാല്യകാലത്തെ കുറിച്ച് പറയുന്നില്ല, യാതൊന്നും പറയുന്നില്ല. ജീസസ് ക്രൈസ്റ്റ് ദ സൺ ഓഫ് ഗോഡ്, ദൈവപുത്രൻ മാർക്കോസ് പറയുകയാണ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പം ഉടനെ തന്നെ പറയുകയാണ് പ്രിപ്പയർ ദ വേ ഓഫ് ദ ലോർഡ്. യെശയ്യാ പ്രവചനന്റെ 40 3 വാക്യമാണ് പിന്നീട് പറയുന്നത്. അത് കഴിഞ്ഞ് യോഹന്നാൻ സ്നാപകന്റെ ശബ്ദമാണ് കേൾക്കുന്നത്. ദീർഘമത്ത് വൺമായി തീർത്താൽ എല്ലക്കാട്ടും ബലവാനായവൻ എന്റെ പിന്നാലെ വരുന്നു. അത് കഴിഞ്ഞിട്ട് പറയുന്നതാണ്, സ്വർഗത്തിൽ നിന്നും ദൈവം പറയുന്നതാണ്, ദൗവാത്മയ ബിലോസൺ, എന്റെ പ്രിയപുത്രൻ ഇവനാണ്, ഇവന് ചെവിക്കൊടുവിൻ. ദാറ്റ് വാസ് ദ ഫസ്റ്റ് കമ്മീഷൻ ഫ്രം ദ ഹെവൻ. തന്റെ പിതാവായ ദൈവത്തിന്റെ കമ്മീഷനാണ്, സോ ഫാർ യു ഹാവ് എ പ്രൈവറ്റ് ലൈഫ്, യുവർ മദർ മേരി ഇസ് എ സൺ ആൻഡ് യു വാസ് ലിവിംഗ് ഇൻ നസറേത്ത്. നൗ യു ഹാവ് ടു ഡു യുവർ പബ്ലിക് മിനിസ്ട്രി. That is your ministry, what you have incarnate. ദാവീദിനുള്ള കമ്മീഷൻ കിട്ടി. എന്നാൽ അത് കഴിഞ്ഞ് കഴിഞ്ഞയാഴ്ച നമ്മൾ വായിച്ചു കാനാവിലെ കല്യാണത്തിന്. അവിടെ വെച്ചാണ് തന്റെ ഭൂമിയിലുള്ള മാതാവിൽ നിന്നും തന്നെ കമ്മീഷൻ ലഭിക്കുന്നത്. They have no why. വേറെ ഒന്നും പറയുന്നില്ല. മാതാവ് പറഞ്ഞു, നീ ഇന്നുവരെയും നസറേത്തിലെ ഒരു ബാലനായ യോശുവയായിട്ട് ജീവിച്ചു, ഇനിയും നീ അത് പറ്റത്തില്ല, നിന്റെ മിനിസ്ട്രിക്ക് നീ പോകേണ്ട സമയമായി. സ്വർഗത്തിൽ നിന്നുള്ള ദൈവത്തിന്റെ ഉത്തരവും പിതാവിന്റെ ഉത്തരവും ഭൂമിയിലെ മാതാവിന്റെ അനുഗ്രഹവും രണ്ടും കൂടെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ തന്റെ മിനിസ്ട്രി തുടങ്ങുകയാണ്. ഇറ്റ് ഈസ് എ സെപ്പറേഷൻ ഫ്രം ഹിസ് പ്രൈവറ്റ് ലൈഫ്. നിനക്കറിയാമല്ലോ, യേശു ക്രിസ്തുവിന്റെ ലൈഫ് നോക്കിക്കഴിഞ്ഞാല്, ഹി വാസ് ബോൺ ആസ് എ ജൂ, ഹി റേസ്ഡ് അപ്പ് ആസ് എ ജൂ, ഹി കംപ്ലീറ്റ് ഓൾ ദ റിച്വൽസ് ഓഫ് ദ ജൂയിഷ് സിസ്റ്റം. യഹൂദനായിട്ട് ജനിച്ചു, യഹൂദനായിട്ട് വളർന്നു, യഹൂദ മര്യാദകളെല്ലാം കംപ്ലീറ്റ് ചെയ്തു, മോശയുടെ ലോയും അതുപോലെ താൽമുണ്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. 12-ാമത്തെ വയസ്സില് അല്ലെങ്കിൽ 12-ാമത്തെ ബർത്ത്ഡേയില് 13 വയസ്സ് അങ്ങോട്ടാകുമ്പോഴാണ് കർത്താവ് ശാസ്ത്രിമാരുടെ ഇടയിലിരുന്ന് ഒരു പ്രയർ ഖോറമാണ് മിനിയാൻ എന്ന് പറയും. ആ മിനിയാനിൽ അംഗമാകണമെങ്കിൽ 10 പേര് വേണം, 10 പേരും അഡൾട്ട്സ് ആയിരിക്കണം. ഒരു ബാലനെ 12 വയസ്സുള്ള കേവലമുള്ള ബാലനെ ഇരുത്തില്ല. 12 വയസ്സ് കംപ്ലീറ്റ് ആകുമ്പോൾ 13-ാമത്തെ വയസ്സിലാണ് കർത്താവിനോട് ഇരിക്കുവാനായിട്ട് യോഗ്യത കിട്ടിയത്. അത് കഴിഞ്ഞാല് 15 വയസ്സുവരെ തന്റെ സ്വയം ട്രേഡ് പഠിക്കുക എന്നുള്ളതാണ് എവരിമേൻസ് താൽമൂഡ് എന്ന പുസ്തകത്തിൽ യഹൂദന്മാരുടെ നോർമൽ പ്രാക്ടീസ്. സോ ഹി വാസ് ഹിസ് ട്രേഡ് വാസ് ഹിസ് ഫാദേഴ്സ് ഹിസ് അഡോപ്റ്റഡ് ഫാദേഴ്സ് ട്രേഡ് വാസ് എ കാർപ്പന്റർ. ഹി ലേൺ ദ കാർപ്പന്ററി. 18-ാമത്തെ വയസ്സെന്ന് പറയുമ്പോൾ ഒരു യഹൂദനെ വിവാഹം കഴിക്കേണ്ട പ്രായമാണ്. ഹി ക്രൈസ്റ്റ് ഓപ്റ്റഡ് നോട്ട് ടു മാരി. അപ്പൊ 12-15 വയസ്സ് തൊട്ട് തന്റെ പിതാവിന്റെ പണിപ്പുരയിലെ ഒരു ആശാരിയായിട്ട് അല്ലെങ്കിൽ മരപ്പണിക്കാരനായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് പിതാക്കന്മാർ പറയപ്പെടുന്നത്. ഈ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫേമസ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, ഹ്യൂ ഹണ്ട്, HUGH, ഹ്യൂ ഹണ്ട്, HUND. അദ്ദേഹത്തിന് ഒരു ഫേമസ് പെയിന്റിംഗ് ഉണ്ട്, ദ ഷാഡോ ഓഫ് ദ ക്രോസ്. പിന്നെ പാലസ്തീനയിൽ 3 വർഷക്കാലം താമസിച്ച് വരച്ച ഒരു ചിത്രമാണ്. ഒരു മരപ്പണിശാല, അതിന്റെ പുറത്ത് അവരുടെ എംബ്ലം വെച്ചിട്ടുണ്ട്, ഒരു നല്ല പിന്നെ യോക്ക്, ഒരു യോക്ക് ഈ നുഖം, ഒരു നുഖം, താങ്ക് യു, ഒരു നുഖം അവിടെ വെച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് ദ എംബ്ലം. അപ്പം പാലസ്തീനിലെ ഏറ്റവും നല്ല നുഖമുണ്ടാക്കുന്നത് യോസഫിന്റെ മരപ്പണിശാലയാണെന്ന് പറഞ്ഞ് വളരെയധികം ഓർഡറുകൾ കിട്ടും. ഒരു നുഖമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തടി കൊണ്ടുണ്ടാക്കുന്ന വസ്തുവാണ്. മൈ യോക്ക് ഈസ് സോഫ്റ്റ് എന്ന ഇംഗ്ലീഷ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്റെ നുഖം മൃദുലമെന്നാണ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി അതിന്റെ ഗ്രീക്ക് വേർഡിലേക്ക് പോയി കഴിഞ്ഞാൽ മൈ യോക്ക് is well fitted on your neck. ഒരു മൃഗത്തിന്റെ പിന്നെ കഴുത്തിലെ ഈ നുഖം വെച്ച് കഴിഞ്ഞാൽ അത് വലിക്കുമ്പോൾ അത് നന്നായിട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ആ മൃഗത്തിന് അത് ഭാരമായി തീരും. രണ്ടാമത് അത് പൊട്ടി, അതിന്റെ തോല് പൊട്ടി പിന്നെ രക്തം വലിയാൻ തുടങ്ങും, അതിന് പിന്നെ ഡാമേജ് ഉണ്ടാകും. അതുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും നല്ല യോക്ക് ഉണ്ടാക്കുന്നത് ജോസഫിന്റെ മരപ്പണിശാലയിലാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ കർത്താവ് ആ ഉപമ തന്നെ ഉപയോഗിച്ചു എന്ന് ദാക്കന്മാർ പറയുന്നത്. എന്റെ നുഖം മൃദുലമാണ്, അല്ലെങ്കിൽ എന്റെ നുഖം ഈസ് വെൽ ഫിറ്റഡ് ഓൺ യുവർ നെക്ക്. അങ്ങനെ ആ മരപ്പണിശാലയിൽ നിന്നും ഒരു ഏകദേശം ഒരു ഈവനിങ് സമയത്ത് ഒരു മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് തന്റെ ടയേർഡ് മസിൽസ് കൈയിലൊക്കെ ഒന്ന് നിവർത്തി, രണ്ട് കൈയും അങ്ങോട്ട് നിവർത്തി നിന്നു. അസ്തമന സൂര്യൻ ഇങ്ങനെ അടിച്ചിട്ട് ആ ഷാഡോ പുറകിലേക്ക് പോയിട്ട് ഒരു വലിയ ക്രോസ് ആയിട്ട് കാണാൻ തുടങ്ങി. അതിന്റെ അടുത്ത് ഒരു സ്ത്രീ വായും തുറന്ന് കണ്ണും തള്ളി കൈ ഹൃദയത്തിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് നോക്കി നിൽക്കുന്നു. അത് മറിയാണ് ആ നോക്കി നിൽക്കുന്നത് തന്റെ ഹൃദയത്തിൽ കൂടി കടന്നുപോയത് തന്റെ വരുവാനിരിക്കുന്ന തന്റെ മകന്റെ കുരിശുമരണമാണ്, ആ കുരിശാണ് ആ കാണുന്നതെന്നാണ് ആ പടത്തില് ആർട്ടിസ്റ്റിന്റെ സങ്കല്പത്തില് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇറ്റ് വാസ് ഹിസ് പ്രൈവറ്റ് ലൈഫ്. ഹി നീഡ് എ സെപ്പറേഷൻ. ആഫ്റ്റർ ഹിസ് ബാപ്റ്റിസം, സോ ഹി ഹാസ് ടു ലീവ് ആൻഡ് എവരിതിങ് ആൻഡ് ഡു ദ മിനിസ്ട്രി. നമ്മളൊക്കെ 50 ദിവസത്തെ 40 ദിവസത്തെ നോയമ്പിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വേണ്ട എന്ന് വെക്കണം. ആഹാരം വേണമെന്ന് വെക്കുന്നു, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളായിട്ട് വിനോദങ്ങൾ വേണ്ടെന്ന് വെക്കുന്നു, TV മൂവികൾ കാണുന്നത് വേണ്ടെന്ന് വെക്കുന്നു, സാധാരണയുള്ള നമ്മുടെ നമസ്കാരങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ട് പുതിയ നമസ്കാരങ്ങൾ തുടങ്ങുന്നു, സാധാരണ കുമ്പിടുന്നതിന് കൂടുതലായിട്ട് ഉച്ച നമസ്കാരത്തിൽ 40 കുമ്പിടുന്നു. ഇങ്ങനെയുള്ള എല്ലാ ഒരു സെപ്പറേഷൻസ് പ്രത്യേകമായിട്ട് ഈ സമയങ്ങളിലുണ്ട്. ഈ സെപ്പറേഷൻസ് കൊണ്ട് ഫിസിക്കലായിട്ട് അല്ലെങ്കിൽ പിന്നെ ശാരീരികമായിട്ടുള്ള എല്ലാ സെപ്പറേഷൻസും നടത്തി നമ്മൾ നോയമ്പ് നോക്കുന്നുണ്ടെങ്കിൽ ആത്മീയമായിട്ടുള്ള ഒരു സെപ്പറേഷൻ എന്താണ്, അതിന്റെ ചിന്തകൾ എങ്ങനെയാണ്, ആത്മീയമായിട്ട് വളരുന്നുണ്ടോ അതോ ഇപ്പോഴും ലൗകികമായിട്ടുള്ള ചിന്തകളിൽ നാം കുടുങ്ങിക്കിടക്കുകയാണോ എന്നുകൂടി ചിന്തിക്കണം. അതുകൊണ്ട് 9 വാക്യത്തിൽ പറയുന്ന എ സെപ്പറേഷൻ ഫോർ ഇസ് എ ഫോർമർ കൈൻഡ് ഓഫ് ലൈഫ്, ബി എ സെപ്പറേഷൻ ടു ദ ഇസ് എ ന്യൂ മിനിസ്ട്രി ഓഫ് ടീച്ചിങ് ആൻഡ് ഹീലിംഗ്. പഠിപ്പിക്കുന്നതിനും പിന്നെ രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേഷനാണ് കർത്താവിനോട് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് അട്ടർ സെപ്പറേഷൻ ഫ്രം ദ ടു ഗോഡ്, ദൈവത്തോടുകൂടി മാത്രം നടക്കുന്നതിന്റെ ഒരു സെപ്പറേഷനാണ്. ദാറ്റ് ഇസ് ആൾസോ ദ ഫസ്റ്റ് പ്രീ റിക്വസൈറ്റ് ഫോർ അസ്. നമ്മളെ വിളിച്ചവന്റെ വിശ്വസ്തനാണെന്നുള്ള വിചാരത്തോടുകൂടി ആ ഒരു സെപ്പറേഷനോടുകൂടി നമ്മൾ ഈ വിശുദ്ധ നോയമ്പിലേക്ക് കടക്കുവാനായിട്ട് ഇദ്ദേഹം നമ്മളെ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അറിയുന്ന എന്നെയും അതിന് ഇടയാക്കട്ടെ എന്ന് നിങ്ങളുടെ പ്രാർത്ഥനയിലും ശരണപ്പെടുന്നു. രണ്ടാമത്തേത്, എ പ്രിലിമിനറി അനോയിന്റിങ്, ഒരു അഭിഷേകം ആവശ്യമാണ്. അവർ ലോർഡ് സോ സംതിങ് ദാറ്റ് ഈസ് ദ ഹെവൻസ് ഓപ്പൺഡ് ആൻഡ് ബി ഹി ഫെൽറ്റ് സംതിങ് ഇൻ ദ സ്പിരിറ്റ് ഡിസെൻഡിങ് അപ്പോൺ ഹിം. That also is the second prerequisite for us. We must know the heavens open to our prayers and endowment with the power from high. ഉയരത്തിനിന്നും ശക്തി ധരിക്കുവോളം പട്ടണത്തിൽ ഏർശ്രേവിൽ പാർക്കുക എന്ന് പറഞ്ഞ മാതിരി നമുക്കും ഉയരത്തിൽ നിന്നും ഒരു ശക്തി ലഭിക്കണം. ഇറ്റ് ഈസ് എ പ്രിലിമിനറി അനോയിന്റിങ്. നമുക്ക് ലഭിക്കുന്നത് സ്വർഗം തുറക്കുമ്പോഴാണ്. ആ സ്വർഗത്തിൽ നമുക്കൊരു ശക്തി ലഭിക്കണം. അതിനുവേണ്ടി നമ്മൾ സ്വർഗത്തേക്ക് നോക്കി യാചിക്കുകയാണ് വേണ്ടത്. നമ്മൾ എല്ലാ വാതിലുകളും അടയുമ്പോൾ നമ്മൾ മുകളിലോട്ടാണ് നോക്കുന്നത്. മുൻപും പിൻപും ഇടവും വലവും എല്ലാം അടഞ്ഞു. പിന്നെ നോക്കാനായിട്ടുള്ളത് മുകളിലോട്ട് നോക്കുക, അവിടെ സ്വർഗം തുറക്കപ്പെടും. ഹേഗാറിന്റെ ജീവിതത്തിൽ നോക്കിയ വഴികളെല്ലാം അടഞ്ഞപ്പെട്ടു. മരണം മുകൾ കണ്ടുകൊണ്ട് തന്റെ മകനെ ആ മരുഭൂമിയിൽ ഉപേക്ഷിച്ചു. ദൂരമാറിയുന്നുണ്ട് അവർക്കറിഞ്ഞു ദൈവം അവർക്ക് ഒരു വാതത്തിനൊന്നും ഉറപ്പു. അവിടെ നോക്കുമ്പോൾ ഒരു അരുവി പൊട്ടി വിളർന്നു വരുന്നു, വെള്ളം ഒഴുകുന്നു. മകന് വേണ്ടി എടുത്ത് ദാഹം തീർത്തു, അവനെ കുടിപ്പിച്ച് വലിയൊരു ജാതിയാക്കുമെന്ന് പ്രോമിച്ച ദൈവം. ഇതുതന്നെയാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം എല്ലാ വാതിലുകളക്കുമ്പോൾ സ്വർഗത്തിന് ഒരു വാതിൽ തുറന്നു തരുന്ന ഒരു ദൈവമാണ്. അവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുന്നത്, ഒരു അനോയിന്റിങ് നമുക്ക് ലഭിക്കും. ആ ശക്തിക്ക് വേണ്ടിയിട്ട് നാം പ്രാർത്ഥിക്കണം. ഇവിടെ ക്രിസ്തുവിനെ, യേശു ക്രിസ്തുവിനെ, കർത്താവിനെ കിട്ടിയിരിക്കുന്ന ശക്തി ഉയരത്തിൽ നിന്നുമാണ്. സ്വർഗത്തിൽ നിന്നും പാവിന്റെ രൂപത്തില് പരിശുദ്ധ ഇറങ്ങി വന്ന് തന്റെ പുത്രന്മേൽ വസിച്ചു. അതുകൊണ്ട് ആ ഒരു ശക്തി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവമായ കർത്താവിനെ നാം പ്രാർത്ഥിക്കുക. അവനുകൊണ്ട് പ്രത്യേകമായിട്ട് ഈ 40 ദിവസങ്ങളിൽ ആ കൃപ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സെപ്പറേഷനിൽ കൂടി കടന്നു പോകുമ്പോൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും നമുക്ക് തളരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, ശക്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനവും സ്വർഗീയ കർമ്മങ്ങളും അസ്വർഗത്തിനുള്ള വാതിലിന്റെ കുറവും നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. 3 എപ്രിലിമിനറി അഷ്വറിംഗ് വേഴ്സ് 11 വാക്യത്തിനകത്ത് പറയുന്നുണ്ട്, എന്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. ഇറ്റ് ഈസ് അവർ ലോർഡ് അറ്റ് ജോർഡ റിസീവ്ഡ് എ പ്രിലിമിനറി അഷ്വറിംഗ് ആസ് ടു സൺഷിപ്പ് ദ വാട്ട് മൈ സൺ, എന്റെ പ്രിയപുത്രൻ എന്നുള്ള ഒരു അഷ്വറൻസ് ഉണ്ടായി. വെറുതെ അല്ല, ദൈവം തന്റെ പിതാവിനെ സ്വർഗത്തിൽ നിന്ന് അരളി ചെയ്ത് ഇവൻ എന്റെ പ്രിയപുത്രൻ ആൻഡ് ആസ് ടു ക്യാരക്ടർ ഇൻ ഹും ഐ ആം വെൽ പ്ലേസ്ഡ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇത് കേൾക്കുവാനായിട്ടാണ് നമ്മുടെ ജീവിതം മുഴുവനും നാം തുനിയേണ്ടത്. 40 ദിവസം തന്നെയല്ല, ജീവിതം മുഴുവനും. നീയും മകനെ, മകളെ, എന്റെ പ്രിയപുത്രരാണ് നിങ്ങൾ. അതുകൊണ്ടാണ് നമ്മളെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നമ്മൾ വിളിക്കുന്നത്. നമ്മളെ തന്റെ പിതാവിനും മക്കളും സഹോദരങ്ങളുമാക്കി തീർക്കുവാനായിട്ട് ഇടയാക്കിയ ആ വിശുദ്ധ പിതാക്കന്മാരെ നാം വിശുദ്ധ കുർബാനയിലൂടെ ഓർക്കുന്നുണ്ട്, അല്ലാതെയും ഓർക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് നമ്മളെ ഹൈസക്കച്ചൻ ഓർമ്മിച്ചതുപോലെ അവിയുന്ന പ്രസവസ്ഥിരമേനിയെ ഓർക്കുന്ന അവസരം കൂടിയാണിത്. ഭാരതത്തിന്റെ സുവിശേഷം എന്നുള്ള വെളിച്ചം പകർന്നു കൊടുക്കുന്ന വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെട്ട് ഉള്ള ഒരു പുണ്യപിതാവാണ് അദ്ദേഹം. കലഹണ്ടിയിലും വ്യാചാരത്തിലും ഒക്കെ ഉള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ, അതിനെതിരെ ഞാൻ കടക്കുന്നില്ല. ഇൻ ഹും, അങ്ങനെയുള്ള ഒരു അഷുറൻസ് വി നീഡ് അൻ അഷുറൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് മോട്ടീവ്സ് വിൽ ബി പ്ലീസിംഗ് ടു ഗോഡ്. ആ പരിശുദ്ധ റുഹായുടെ ഒരു അഷുറൻസ് നമുക്ക് ആവശ്യമുണ്ട്. അതിനു വേണ്ടിയിട്ട് സ്വർഗത്തിലേക്ക് നോക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും കടമയാണ്. പ്രത്യേകമായിട്ട് ഈ അവസരങ്ങളിൽ അതിനായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവമായിട്ട് സഹായിക്കട്ടെ. 4 പ്രിലിമിനറി ടെസ്റ്റിംഗ് 11-12. ദർ ആർ ടു തിങ്സ് ടു നോട്ട് അബൌട്ട് ദിസ് പ്രിലിമിനറി ടെസ്റ്റിംഗ് ഓഫ് അവർ ലോർഡ്. ഒന്ന്, ഇറ്റ് വാസ് ഡിവൈൻലി സാങ്ഷൻഡ്, ദാറ്റ് ഈസ് ദ സ്പിരിറ്റ് ഡ്രൈവത്ത് ഹിം. അതായത് ആത്മാവാണ് മരുഭൂമിയിലേക്ക് പരീക്ഷിക്കപ്പെടുന്ന 40 ദിവസം മരുഭൂമിയിൽ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. അവിടെയാണ് നമ്മുടെ ജീവിതത്തിലെല്ലാം ആയി കഴിഞ്ഞപ്പോഴും നമ്മൾ വിചാരിക്കും നമുക്ക് ഒരു പ്രിലിമിനറി സെപ്പറേഷൻ ഉണ്ടായി, അനോയിന്റിങ് ഉണ്ടായി, അതുപോലെ നമുക്ക് അഷുറൻസ് കിട്ടി. എന്നാൽ ഇത് ശരിയാണോ എന്നൊന്ന് പരീക്ഷിച്ച് നമ്മളെ, നമ്മുടെ വിശ്വാസത്തെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ടെസ്റ്റിംഗ് ആവശ്യമുണ്ട്. നമ്മളെ പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോൾ അതിന്റെ ടെസ്റ്റുകളുണ്ട്, സെക്കൻഡറി സ്കൂളിൽ വരുമ്പോൾ, ഹൈസ്കൂളിൽ വരുമ്പോൾ അതിന്റെ ടെസ്റ്റുകളുണ്ട്. ഓരോ പരീക്ഷണത്തിനും ഓരോ ടെസ്റ്റുകൾ തന്നെങ്കിൽ മാത്രമേ നമ്മൾ വിജയിയായോ തോറ്റുപോയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അബ്രഹാമിന്റെ ജീവിതത്തിലെ പല ടെസ്റ്റുകളുണ്ടായിരുന്നു. ഒരു ഫാമിലി ടെസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഫാമിലി ടെസ്റ്റിലാണ് സ്വന്തം പുത്രനെ ബലി കൊടുക്കുന്നതിന്റെ ഒരു ടെസ്റ്റ് നടത്തിയത്. ഹി വാസ് എൻറോൾഡ് ഇൻ ദ പ്രൈമറി ഇൻ ദ ഫെയ്ത്ത് ഓഫ് ദ 75 ഇയേഴ്സ് ഓൾഡ്. 25 ഇയേഴ്സ് കഴിയുമ്പോഴാണ് പുത്രനുണ്ടായിരുന്നത്. ആ പുത്രനെ ബലി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് നടത്തി. ഇതുപോലെയുള്ള സീവിയർ ടെസ്റ്റുകൾ ചിലപ്പോൾ ജീവിതത്തിലുണ്ടാകാം. പ്രത്യേകിച്ച് നമ്മളെ ഈ കാലഘട്ടങ്ങളിലെ, ഈ നാൽപ്പത് നോയിമിന്റെ കാലഘട്ടങ്ങളിലെ ഈ ടെസ്റ്റുകൾ വളരെ സീവിയർ ആയിരിക്കും. ദൈവത്തോട് കൂടുതൽ അടുക്കും തോറും സാത്താന്റെ ശക്തി അതിന് വിപരീതമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് സാത്താനോടുകൂടി അടുത്തു കഴിഞ്ഞാൽ ടെസ്റ്റൊക്കെ വളരെ കുറവായിരിക്കും. അവിടെ ടെസ്റ്റിന്റെ ആവശ്യമില്ല, കാരണം ഈ ഓൾറെഡി വിത്ത് ഹിം, ദെൻ വൈ ഷുഡ് ഹി ആം. സോ അതുകൊണ്ട് സ്പിരിറ്റ്, ഇറ്റ് വാസ് എ റിയൽ ടെംപ്റ്റേഷൻ ഓഫ് സൈറ്റാൻ. സ്ട്രേഞ്ച് ദോ ഇറ്റ് മേ സീം, ഈവൻ ദ എൻ്റയർലി സെപ്പറേറ്റഡ് സ്പിരിറ്റ്, അനോയിന്റഡ്, ഹാവ് എൻ അറ്റസ്റ്റഡ് സേവന്റ് മസ്റ്റ് അണ്ടർഗോ the preliminary testing to settle it whether he will go and utterly God's way or man's way. ഇത് ഒരു ടെസ്റ്റിംഗ് നമുക്ക് അത്യാവശ്യമാണ്. നമ്മളെ ഈ ടെസ്റ്റിംഗില് ദൈവത്തിന്റെ വഴി തെരഞ്ഞെടുക്കുമോ, മനുഷ്യന്റെ വഴിയെ കൂടി പോകുമോ, എന്റെ വികാരങ്ങളാണോ എന്നെ നയിക്കുന്നത്, അതോ എന്റെ വിചാരങ്ങളാണോ, എന്റെ തലച്ചോറാണോ എന്റെ ഹൃദയത്തിന്റെ വിചാരമാണോ എന്നെ നയിക്കുന്നത് എന്നുള്ളൊരു ടെസ്റ്റ് നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെയുള്ള ഒരു ടെസ്റ്റാണ് ഈ 40 ദിവസം കർത്താവ് മരുഭൂമി നടത്തിയത്. അതിന്റെ പിന്നെ ആ ടെസ്റ്റിന്റെ ഒരു അതിന്റെ ഒരു ഒരു പിന്നെ അതിന്റെ ഒരു വാട്ട് ഇസ് കോൾഡ് ഇറ്റ് ഈസ് ആൻ എനാക്ട്മെന്റ് ദാറ്റ് വി ആർ ഗോയിങ് ത്രൂ ദിസ് വൺ. ഈ 40 ദിവസത്തെ ഉപവാസം എന്ന് പറയുന്നത് ജീസസ് വാസ് ഇൻ ദ വിൽഡേർനെസ് ഓഫ് 40 ഡേയ്സ്. ആ വിൽഡേർനെസ് എന്ന് പറയുന്നത് നമ്മുടെ മാനസികമായിട്ടുള്ള സംഘർഷങ്ങള്, ഉല്ലാസങ്ങള് ഏതൊക്കെയൊന്നും നോക്കി മാറ്റി വെച്ചിട്ട് അവിടെ യഥാർത്ഥത്തില് ഒരു ഒരു വിൽഡേർസിന്റെ അനുഭവത്തില് ടെസ്റ്റുകൾ നടത്തുക. അവിടെ കാട്ടു മൃഗങ്ങളുണ്ട്, നമുക്ക് നിയന്ത്രിക്കാൻ പാടില്ലാത്ത വികാരങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഇതിനെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയില് എന്തു പറ്റും? 40 എന്നുള്ള സംഖ്യയെക്കുറിച്ച് നോക്കുമ്പോൾ സായിന്റെ 40 വർഷത്തെ ബിൽഡേഴ്സ് ജേർണി സകല മനുഷ്യനെയും തൂത്ത് തുടച്ച് നശിപ്പിച്ചു കഴിഞ്ഞതിന് പുതിയ ജനറേഷനെയാണ് എക്സെപ്റ്റ് ജോഷുവ ആൻഡ് കേലബ് അവരെ പ്രോമിസ്ഡ് ലാൻഡിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ള ഒരു ടെസ്റ്റ് ഈ 40 ദിവസം നമുക്കും ഉണ്ടാകാം. അതുപോലെ രണ്ട് ഗാർഡൻസ്, ഒന്ന് ഗാർഡൻ ഓഫ് ഈഡൻ ആൻഡ് ഗാർഡൻ ഓഫ് ഗെത്സെമനെ, ഇവിടെയും രണ്ട് ടെസ്റ്റുകൾ നടക്കുന്നുണ്ട്. ആ ഗാർഡൻ ഓഫ് ഈഡൻ വെച്ച് മനുഷ്യൻ തെറ്റിപ്പോയി. ഈ മരുഭൂമിയിലെ ഗാർഡനിൽ വെച്ച് കർത്താവ് സാത്താനെ ജയിച്ചു. പ്രിലിമിനറി സെപ്പറേഷൻ അത്യാവശ്യമാണ്, പ്രിലിമിനറി അനോയിന്റിങ് അതിലും ആവശ്യമാണ്. അതുപോലെ ഒരു അഷ്വറൻസ്, പ്രിലിമിനറി അഷ്വറൻസ്, പ്രിലിമിനറി ടെസ്റ്റിംഗ്. ഈ ടെസ്റ്റിംഗ് ആണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിലുള്ള ടെസ്റ്റിംഗ് ആണ് ഈ 40 ദിവസം ഉപവാസവും നോയിപ്പും. വീഴാതെ അടിപറാതെ ജീവികർണയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഈ നോമ്പ് നോക്കാം. ഒരു മഹത്തീകരണത്തിന്റെ ഉയർപ്പിന്റെ ദിവസത്തിലേക്ക് നമുക്ക് അടുത്തു വരാം. വേർ ആർ വി ആർ വെയിറ്റിംഗ് ഫോർ എ ഈസ്റ്റർ. വേർ ആർ ടു വി ലിവ് ബിറ്റ്വീൻ ടു ഈസ്റ്റേഴ്സ്. ഫസ്റ്റ് ഈസ്റ്റർ വാസ് ദ റിസറക്ഷൻ ഓഫ് ദ റിഡീമർ. സെക്കൻഡ് ഈസ്റ്റർ വിൽ ബി ദ റിസറക്ഷൻ ഓഫ് ദ റിഡീംഡ്. ആ അങ്ങനെയുള്ള ഒരു സെപ്പറേഷനായിട്ട് ആ നോയിമ്പിനെ നമ്മളെ മുഖേന നമ്മൾ കാണുന്നതിനും ഈ നോയിമ്പ് നമുക്ക് ഒരു അനുഭൂതിയായിട്ട് ദൈവികത്തിനോടുകൂടി അടുക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവമായ കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ സുവിശേഷ ഭാഗത്തു നിന്ന് തന്നെ വന്ന കാര്യങ്ങൾ എടുത്ത് ഞാൻ പറഞ്ഞത് ആ ടെസ്റ്റിംഗ് ഇസ് വെരി വിൽ ബി വെരി സീവിയർ. നമ്മൾ വിചാരിക്കും ഈസി, ആരും നമ്മളെ ആഹാരത്തോട് ഒപ്പത്തിന്റെ വായ് ദുർവചനം വെടിയണമെന്നാണ് പ്രാർത്ഥനയിൽ പറയുന്നത്. ആഹാരം വെടിയുന്നതോടൊപ്പം നിന്റെ വായ് ദുർവചനവും വെടിയണം. രാജാവേറും വായിലൂടെ അന്യായം പൂർവികതല്ലേ. നമ്മളെ വിശുദ്ധ കുർബാനയിലൂടെ രാജാവിനെ സ്വീകരിക്കുന്നെങ്കിൽ ആ വായിൽ കൂടി അന്യായം ഒരിക്കലും വരരുത്. അങ്ങനെയുള്ള ഒരു സെപ്പറേഷന് വേണ്ടിയിട്ട്, ഒരു നല്ല ജീവിതത്തിന് വേണ്ടിയിട്ട് ദൈവമായപ്പ് നൽകുന്ന എന്നെയും നിങ്ങളെയും ഒക്കെ ഒരുക്കട്ടെ. ഈ ഭാഗം ഒരുക്കുന്നു ഓർക്ക, ദിസ് ഇസ് പ്രിലിമിനറി സെപ്പറേഷൻ, എ പ്രിലിമിനറി അനോയിന്റിങ്, എ പ്രിലിമിനറി അഷ്വറിങ് ആൻഡ് എ പ്രിലിമിനറി ടെസ്റ്റിംഗ്. അതിനെ വിജയകരമായിട്ട് പൂർത്തീകരിക്കുന്നതിനും നല്ല റിഫ്രഷന് വേണ്ടിയിട്ട്, കെന്താവിലേക്ക് ദൈവം നമ്മെ നയിക്കുന്നതിനു വേണ്ടിയിട്ടും ദൈവം എന്നെയും നിങ്ങളെയും എന്നെ കേൾക്കുന്നവരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ എളിവചനങ്ങൾ നടത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ചിട്ട് ഇങ്ങനൊരു അവസരം തന്ന ബഹുമാനപ്പെട്ട രാജേഷത്തിനോടും പിന്നെ പ്രാർത്ഥനാ ഗ്രൂപ്പിനോടുമുള്ള നന്ദിയ സ്നേഹവും അറിയിച്ചിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. താങ്ക് യു.
താങ്ക് യു. കേൾക്കാൻ പറ്റുന്നു. വിശുദ്ധ മർക്കോസിന് ശേഷം ഒന്നാം അധ്യായത്തിന്റെ 9-13 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി പ്രിയപ്പെട്ട ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ വളരെ ചുരുങ്ങിയ നിമിഷങ്ങളിലാണെങ്കിലും ഗഹനമായ ഒരു ആശയമാണ് നമ്മുടെ ഉള്ളിലേക്ക് പകർന്നു തന്നത്. നമ്മൾ നിരന്തരം വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ്, പ്രത്യേകിച്ച് നോമ്പിനോടനുബന്ധിച്ച് നമ്മൾ നിരന്തരമായി വായിക്കുന്ന ഭാഗമാണ് നമ്മുടെ കർത്താവ് മരുഭൂമിയിൽ നോമ്പനുഷ്ഠിച്ച ആ വലിയ ഒരു അനുഭവം. അച്ഛൻ പറഞ്ഞ ആ വിശദാംശങ്ങളിലേക്ക് വീണ്ടും ഞാൻ കയറി ചെന്ന് സമയം നഷ്ടപ്പെടുത്തുന്നില്ല. തീർച്ചയായിട്ടും പാണ്ഡിത്യത്തിന്റെ ഒരു അകമ്പടിയും അറിവിന്റെ ഒരു സൗന്ദര്യവും അച്ഛന്റെ വാക്കുകളിൽ കൂടി ഈ ഭാഗത്തെ ഉദ്ധരിച്ച് നടത്തിയ പ്രസംഗങ്ങളിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പരിശുദ്ധമായ നോമ്പ് കർത്താവ് എങ്ങനെ അനുഷ്ഠിച്ചതെന്നും നോമ്പ് അനുഷ്ഠിച്ച കർത്താവിന് അഭിമുഖീകരിക്കേണ്ടി വന്ന പൈശാചിക ശക്തിയുടെ പ്രതികരണവും ആ സമയത്ത് പിശാചിനെ ഓടിക്കേണ്ട തോന്നം കർത്താവ് കാണിച്ച ആത്മീക ശക്തിയും ഉയരങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന സ്വർഗം തുറന്ന് മനുഷ്യന് ലഭ്യമാകുന്ന പിതാവാം ദൈവത്തിന്റെ കരുതലും ഇതൊക്കെ ഒരു ചുരുങ്ങിയ നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളെ ആഴമായി സ്പർശിക്കത്തക്കവണ്ണം, അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രലോഭനങ്ങളും പ്രതിബന്ധങ്ങളും ആ പ്രതിബന്ധങ്ങളിൽ അടി പതറി വീഴാതെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അതിജീവിക്കാണ്ടക്കോണം നമുക്ക് ലഭ്യമാകുന്ന ഉയരങ്ങളിലെ ശക്തി പറ്റിയൊക്കെ അച്ഛൻ വളരെ ആഴമായി നമ്മളെ പ്രബോധിപ്പിച്ചു ചുരുങ്ങിയ നിമിഷങ്ങളിൽ. തീർച്ചയായിട്ടും ഈ നോമ്പ് അനുഷ്ഠിക്കുവാൻ തക്കോണം നമ്മൾ അല്ലെങ്കിൽ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോമ്പ് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം എല്ലാ പ്രതികൂല പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഒരു ചെറിയ പ്രചോദന ശക്തിയായി നമ്മളെ അനുധാനം ചെയ്യും ഈ ഒരു ചിന്ത എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വളരെ അനുഗ്രഹീതമായ പ്രത്യേകിച്ച് കാലിക പ്രസക്തിയുള്ള ഒരു ചിന്ത നമുക്ക് പറഞ്ഞത് നമ്മൾ അനുഗ്രഹിച്ച പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹവും നന്ദിയും ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥന കൂട്ടാനേക്ക് വേണ്ടി അറിയിക്കുന്നു. ഏത് ആവശ്യത്തിൽ ഏത് സമയത്ത് അച്ഛനെ വിളിച്ചാൽ ഒരു മടിയും കൂടാതെ സന്തോഷത്തോടുകൂടി സംബന്ധിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട വൈദ്യശ്രാണ് നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ. വാസ്തവത്തിൽ ഇന്നലെ വൈകിട്ടാണ് ഞാൻ അച്ഛനോട് ഇത് സംബന്ധിക്കണം എന്ന് ആവശ്യപ്പെട്ടത്. ഒരു മടിയും കൂടാതെ അച്ഛന് ഇതിൽ സംബന്ധിക്കുകയും വളരെ വളരെ ഗഹനമായിട്ടുള്ള ഒരു ചിന്ത പകർന്നു ചെയ്തു വളരെ ആപാർത്ഥമായ സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകിച്ച് ഒരു ഒരു ഷിബുവിനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഒരു ഷിബു ഷിബു ഇപ്പോഴെ കോവിഡ് ബാധിച്ച് വളരെ സീരിയസ് കണ്ടീഷനിലാണ് കിടക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 40-45 വയസ്സോളം ഉള്ള ആളാണ്, 2-3 പെൺകുട്ടികളാണുള്ളത്. അവർക്കൊക്കെ കോവിഡിൽ നിന്ന് സംരക്ഷിതമായെങ്കിലും ഇപ്പം ഷിബു വളരെ വെന്റിലേറ്ററിൽ വളരെ ഗുരുതരമായ അവസ്ഥയിൽ കൂടി കിടക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന ഷിബുവിന് സൗഖ്യവും ബലവും നൽകുവാൻ കോണം ഇടയാകട്ടെ. അതുപോലെ തന്നെ ഒരു മേരി എബ്രഹാമിനെ ദൈവസന്നിധിയിൽ ഓർത്ത് നമുക്ക് സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ നിരന്തരം പ്രാർത്ഥിക്കാനുള്ള ജോയൽ, അതുപോലെ രണ്ട് ജോയൽ ഉണ്ട്. അതുപോലെ ജിമ്മി ഓർത്ത് പ്രാർത്ഥിക്കാം, ആലീസ് ജോസഫിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരുടെയൊക്കെ സൗഖ്യത്തിനായിട്ട് ദൈവസന്നിധിയിൽ, നമുക്കറിയാമല്ലോ കോവിഡ് ബാധിച്ചും മറ്റ് പലതരം പല ആക്സിഡന്റും ഒക്കെ പറ്റി ഒരുപാട് ആളുകൾ വളരെ ദുരിതപൂർണമായ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു. നമ്മുടെ പ്രാർത്ഥന വളരെ അനിവാര്യമാണ്. ഇവരുടെയൊക്കെ സൗഖ്യത്തിനും ആശ്വാസത്തിനുമായിട്ട് ദൈവസന്നിധിയിൽ നമ്മൾക്ക് വിനയവാസം പ്രാർത്ഥിക്കാം. ഐസകച്ച
പ്രാർത്ഥിക്കാം.
അതുപോലെ അച്ഛ ഒരു ഒരു പേരോട് എനിക്ക് ഇപ്പൊ ലഭ്യമായിട്ടുണ്ട്. ഇപ്പൊ ലഭ്യമായ ഒരു പേര് ലീലാമ്മ. ലീലാമ്മ എന്ന് പറയുന്ന ഒരു സഹോദരി നമ്മുടെ സ്വാലി കൊച്ചമ്മ തന്ന പേരാണ് ലീലാമ്മ. ലീലാമ്മയെ ഓർത്ത് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഓക്കെ അച്ഛ, സോറി പറയിക്കോളൂ.
പാർക്കുമ്പോൾ ഞങ്ങളെ അത്യധികം പരിപാലിക്കുകയും ഞങ്ങൾ കാണാത്തതും കേൾക്കാത്തതും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തതുമായ അനേക നന്മകൾ കൊണ്ട് ഞങ്ങളെ ദൈനംദിന ജീവിതത്തിൽ ക്രമപ്പെടുത്തുകയും ഞങ്ങൾക്ക് ആവശ്യമായത് ഇന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവകൃപയിലൂടെ ഞങ്ങൾക്ക് സമൃദ്ധമായ ദൈനംദിന ജീവിതത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നതിനുമായ ദൈവമേ, അങ്ങ് തന്റെ ജീവിതത്തിലൂടെ ഏറ്റെടുത്തതായ ഒരു നോമ്പുകാലത്തിന്റെ പ്രസക്തിയെ മനസ്സിലാക്കുവാൻ ദൈവവചനത്തിന്റെ ആഴത്തിൽ കർത്താവ് നൽകി സ്വർഗസുന്ദരമായ നിമിഷങ്ങളെ വചന കേൾവിയിലൂടെ ഞങ്ങൾക്ക് കേൾപ്പിച്ചുകൊണ്ട ദൈവം എന്ന പ്രഭാതത്തിൽ ഇടയാക്കിയല്ലോ. അതിന് മുഖാന്തരമായ വൈദിക ശ്രേഷ്ഠനെ അദ്ദേഹത്തിന്റെ ചിന്തകൾക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവം തുടർന്നും അനേക നന്മകളും സൗഭാഗ്യങ്ങളും ജനങ്ങൾക്ക് കൈമാറുവാൻ തക്കവണ്ണം കുടുംബിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാംക്രമിക രോഗത്തിന്റെ ബുദ്ധിമുട്ടിലൂടെ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഞങ്ങൾക്കൊക്കെ ആരോഗ്യത്തിലൂടെയും കൃപയോടെയും ദൈവസന്നിധിയിൽ ആയിരിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ ആരോഗ്യത്തിനും സാവകാശത്തിനുമായ ദൈവമേ ഞങ്ങൾ അങ്ങേയും രാജ്യത്തെ അവിടുത്തെ കരുണയിൽ സൂക്ഷിക്കണമേ. കരുണകർത്താക്കളുടെ നന്മയും അനുഗ്രഹവും ലഭിക്കാൻ ഞങ്ങളെ ഇടയാക്കണമേ. മാതൃരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവന്തമ്പുരാന്റെ സന്നിധിയിൽ നിറവുള്ളവരായി ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ ഞങ്ങൾ വളർന്നതായ ദേവാലയങ്ങൾ ദേശങ്ങളൊക്കെ സന്തോഷത്തിലും സമാധാനത്തിലും നിലനിൽക്കുവാൻ ദൈവം സഹായിക്കണമേ. ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രത്യേകം അതിന് നേതൃത്വം നൽകുന്ന പരിശുദ്ധ ബാവാ തിരുമേനിക്ക് ആരോഗ്യവും കൃപയും കരുണയും ദൈവം പ്രദാനം ചെയ്ത് ഏറ്റവും ഭയമായി ഞങ്ങളെ നയിപ്പാനും ഭരിപ്പാനുമുള്ള കൃപ കൊടുക്കണമേ. ഞങ്ങളുടെ എല്ലാ തിരുമേനിമാരെയും ഭദ്രാസനത്തിന് നേതൃത്വം നൽകിയിരുന്നവരെയും ഇപ്പോൾ നൽകുന്ന മഹാഭിഷിതനെ ഞങ്ങളുടെ എല്ലാ അഭിഷിക്തന്മാരെയും ദൈവസന്നിധിയിൽ ഓർക്കുന്നു. പ്രത്യേകിച്ച് ടെക്സസിൽ ദേശനിവാസികളൊക്കെ അവർ പരിചയിച്ചിട്ടില്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ ക്രമീകരണങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഉത്കണ്ഠാകുലരായിരിക്കുന്ന നിമിഷത്തിൽ അവരെ യഥാസ്ഥാനപ്പെടുത്ത് ആക്കുവാൻ തക്കവണ്ണം ദൈവന്തമ്പുരാന്റെ കൃപ ലഭിക്കണമേ. എല്ലാ ഭവനങ്ങളും അവരുടെ ജീവിതത്തിന്റെ നിലവാരത്തിനൊത്ത് ജീവിച്ചില്ല എങ്കിലും അവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ മുന്നോട്ട് പോകുവാൻ, പരസ്പരം സഹായിക്കുവാൻ, പരസ്പരം കരുതുവാൻ, പരസ്പരം സ്നേഹാന്വേഷണം നടത്തുവാൻ ഒക്കെ ഞങ്ങളെ വീണ്ടും പ്രചോദിപ്പിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. അപ്രകാരം അനേകരെ സഹായിപ്പാൻ തക്കവണ്ണം മുന്നോട്ട് വന്ന കുടുംബങ്ങളെ ദൈവന്തമ്പുരാൻ പ്രത്യേകം കരുതി അനുഗ്രഹിക്കുമാറാകണമേ. രോഗികളായി ഞങ്ങളെല്ലാ ആഴ്ചയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ധാരാളം പേർക്ക് ദൈവം തൊട്ട് സൗഖ്യം കൊടുത്തുവെന്നും അതിന്റെ നന്മകൾ ഞങ്ങൾ അനുഭവിച്ചുവെന്നും ഞങ്ങൾ പൂർണ്ണമായി ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇന്നും കർത്താവേന്ദ്രന്റെ പാദപീഠത്തിങ്കിലേക്ക് കർത്തർവാദ രോഗിയെ സമർപ്പിച്ചതുപോലെ, കുരുടനും കുഷ്ഠരോഗിയും കടന്നു വന്നതുപോലെ, ശകലത്തമ്പുരാൻ കേൾവി കൊടുക്കുവാൻ ദൈവന്തമ്പുരാന്റെ സാന്നിധ്യം അന്വേഷിച്ചതുപോലെ ഞങ്ങൾ നിന്റെ പ്രിയപ്പെട്ടവരായ മക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അങ്ങ് തൊട്ട് സൗഖ്യമാക്കണമേ, കൃപ കൊണ്ട് നിറയ്ക്കണമേ, കാര്യത്താൽ വർഷിക്കണമേ. അവരുടെ പ്രഭാതങ്ങളും പ്രദോഷങ്ങളും നിന്നെ മഹത്വപ്പെടുത്തുന്ന നല്ല നിമിഷങ്ങളായി തീരുവാൻ അവർക്ക് മനസ്സും ശരീരവും ആത്മാവും ഒരുപോലെ ആരോഗ്യപരമായി ഇരിപ്പാൻ തക്കണവരെ അവിടുന്ന് കൃപ കൊണ്ട് നിറയ്ക്കണമേ. അവരുടെ സഹോദരങ്ങളെയും മാതാപിതാക്കളെയും മക്കളെയും ഒക്കെ വാഴ്ത്തണമേ. കർത്താവെ, ഞങ്ങളൊക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ ദേശങ്ങളെയും ആ ദേശത്തുൾപ്പെടുന്ന ദേവാലയങ്ങളെയും അഭിഷിക്തന്മാരെയും ദൈവമക്കളെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അങ്ങയുടെ കാരുണ്യവും കൃപയും ജനത്തിനെല്ലാം ദൈവം തമ്പുരാൻ സമൃദ്ധമായി കൈമാറണമേ. ജീവിതത്തിന്റെ ഓരോ ദിവസങ്ങൾ കടന്നു പോകുമ്പോഴും ഞങ്ങൾ കൂടുതൽ സങ്കീർണമായ നിമിഷങ്ങളിലേക്കാണല്ലോ കടന്നു വരുന്നത്. സുഖ സൗകര്യങ്ങൾ കൂടുമ്പോൾ അത് വാങ്ങിക്കൂട്ടുവാൻ തക്കവണ്ണം പണം ഞങ്ങൾ കൂടുതൽ സ്വരൂപിക്കുവാനും പണമുണ്ടാക്കുവാൻ കൂടുതൽ പഠിക്കുവാൻ ദൈവചിന്തകളെ മാറ്റിവെക്കുവാനും പലപ്പോഴും ഞങ്ങൾ ആഗ്രഹിച്ചു പോകുന്നുവല്ലോ. കർത്താവെ, അത് തിരികെ ദൈവരാജ്യം അന്വേഷിക്കുമ്പോൾ ബാക്കിയെല്ലാം അതിനോടൊപ്പം വന്നു ചേരുമെന്നുള്ള സുന്ദരമായ ദൈവവാക്കിനെ ഓർത്തുകൊണ്ട് നിന്റെ രാജ്യത്തെ അന്വേഷിപ്പാനതൊക്കെ വണ്ണം ഞങ്ങളുടെ ചിന്തകളെ അവിടുന്ന് പവിത്രമാക്കണമേ. കർത്താവിന്റെ കരുണ ഞങ്ങളുടെ മേൽ വർഷിപ്പിക്കണമേ. ഞങ്ങളെ അവിടുന്ന് ആശീർവദിക്കണമേ. ഈ നോമ്പുകാലത്തിന്റെ തുടക്കം പോലെ അതിന്റെ അവസാനം വരെ സന്തോഷചിത്തരായി സംതൃപ്തരായി ദൈവസന്നിധിയിലാണെന്നുള്ള ബോധ്യത്തിൽ കുരിശിന്റെ ചൂട്ടിലേക്കുള്ള യാത്രയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പങ്കെടുക്കുവാൻ, ഇടവകകൾ വ്യത്യാസമില്ലാതെ, സഭകൾ വ്യത്യാസമില്ലാതെ, കുടുംബങ്ങൾ വ്യത്യാസമില്ലാതെ, വ്യക്തികൾ തമ്മിൽ ഭിന്നിപ്പില്ലാതെ ഐക്യത്തോടുകൂടി കാൽവറിയിലേക്ക് യാത്ര ചെയ്യുവാനും ആ കാൽവറി കുരിശിന്റെ ചൂട്ടിൽ ചെന്ന് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചിന്തിതാര ഞങ്ങളുടെ ശരീരത്തിൽ പതിപ്പിച്ച് ഞങ്ങളെ ശുദ്ധീകരിക്കുകയും മൂന്നാം ദിവസം സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് എഴുന്നേൽക്കുവാൻ തക്കവണ്ണം മരണത്തെ ജയിച്ചവനായ ദൈവത്തിന്റെ മുമ്പിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ ജീവിതത്തിന്റെ കഴിഞ്ഞ അധ്യായങ്ങളെ മാറ്റിമറിച്ച് പുതിയ മനുഷ്യനായി ഉയർത്തെഴുന്നേൽക്കുവാൻ ഞങ്ങളെ സജ്ജരാക്കണമേ. ഒരിക്കൽ കൂടി കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അതിന്റെ ആദ്യ ഭാഗം അല്പം പ്രതിസന്ധികളൊക്കെ ഞങ്ങൾ നേരിട്ടെങ്കിലും അതൊന്നും ആരും അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റുകളായി ഞങ്ങൾ കാണുന്നില്ലല്ലോ. കർത്താവെ, അവരെയെല്ലാം സ്ഥിരപ്പെടുത്തണമേ, അവരെയെല്ലാം സാന്ത്വനപ്പെടുത്തണമേ, ആശ്വസിപ്പിക്കണമേ. ഇതിന് ക്രമീകരണം ചെയ്യുന്നവർ, നേതൃത്വം നൽകുന്നവർ, വചനം ശുശ്രൂഷിച്ചവർ എല്ലാവരും ദൈവം പരിപാലിക്കുമാറാകണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഇടവിടാതെ കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ.
നാം എല്ലാവരോടെയും പ്രത്യേകിച്ച് പ്രാർത്ഥനാ ഗ്രൂപ്പുകളോടെയും പല കുടുംബങ്ങളോടെയും പല കുഞ്ഞുങ്ങളോടുകൂടിയും അവിടെ ആവശ്യങ്ങളോടുകൂടിയും നമ്മൾ ആവശ്യപ്പെട്ട എല്ലാ വിഷയങ്ങളോടും പ്രത്യേകിച്ച് രോഗത്തി കഴിയുന്നതോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നുണ്ടായിരിക്കുമാറാകണമേ.
താങ്ക് യു അച്ഛാ. ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടും കൂടെ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് നടത്താൻ പറ്റും എന്ന് പോലും വിചാരിച്ചതല്ല. കാരണം അത്രമാത്രം ഇന്റർനെറ്റും ഫോണുകളും ഒക്കെ തകരാറിലാണ്, വൈദ്യുതി ഇല്ല, പ്രയാസങ്ങളുടെ മധ്യത്തിലാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കൂടി പ്രാർത്ഥിച്ച് പിരിയണമെന്ന് ആഗ്രഹിച്ചതെങ്കിലും അത് ഭംഗിയായിട്ട് നടത്താൻ ദൈവം ഇടയാക്കിയതിൽ ദൈവത്തെ വീണ്ടും മഹത്വപ്പെടുത്തുന്നു. അതുപോലൊപ്പം നല്ല ഒരു ചിന്ത നമ്മളെ പകർന്ന് ധന്യമാക്കിയ പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി പ്രാർത്ഥനാ കൂട്ടാമിടെ വിലയിക്കുന്നു. അതുപോലെ സാഹചര്യം കൊണ്ടുള്ള എല്ലാ വൈദികരും ശ്രദ്ധിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. അതോടൊപ്പം വന്നിയായിച്ചക്കച്ചൻ, പ്രിയപ്പെട്ട ജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. ദൂരേചാരിയുമായി ഇതിൽ ഭാഗമാകുന്ന ദൈവമക്കളെയൊക്കെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അസ്വസ്ഥതകളിലും നൊമ്പരങ്ങളിലും കടന്നു പോകുന്ന എല്ലാവർക്കും ദൈവം ആശ്വാസവും ബലവും സ്വസ്ഥത നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ബൈബിൾ വായിച്ച പ്രിയപ്പെട്ട അമ്മയാണ്ടി, അതുപോലെ തന്നെ എല്ലാവരോടും അല്പമായി അധികമായ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും വീട്ടിൽ ദൈവകാര്യങ്ങളിൽ സമർപ്പിക്കുന്നു. നന്ദിയോടെ ഓർക്കുന്നു. ആമേൻ.